Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് വചനവീഥി എന്ന പരമ്പരയും കേൾക്കാം. വാർത്തകൾ. പാപ്പായുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നു. ശ്വാസകോശ രോഗത്തെ തുടർന്ന് റോമിലെ അഗുസ്തീനോ ജെമേലി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് പാപ്പായുടെ ആരോഗ്യസ്ഥിതിയിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള പുരോഗതിക്ക് കൂടുതൽ സ്ഥിരീകരണം നൽകുന്നതാണ് രക്തപരിശോധനകളും ചികിത്സാ വസ്തുതകളും മരുന്നുകളോടുള്ള നല്ല പ്രതികരണവുമെന്ന് പരിശുദ്ധ സിംഹാസനത്തിന്റെ വാർത്താവിതരണ കാര്യാലയം അഥവാ പ്രസ് ഓഫീസ് തിങ്കളാഴ്ച രാത്രി പുറപ്പെടുവിച്ച പത്രക്കുറിപ്പിൽ വെളിപ്പെടുത്തി. പാപ്പായുടെ രോഗാവസ്ഥയുടെ സങ്കീർണതകളും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന രോഗത്തിന്റെ സാരമായ വ്യാപനാവസ്ഥയും പരിഗണിച്ച് പാപ്പ കുറച്ചു ദിവസങ്ങൾ കൂടി ആശുപത്രിയിൽ തന്നെ ചികിത്സ തുടരേണ്ടതുണ്ടെന്ന് പ്രസ് ഓഫീസ് വ്യക്തമാക്കി. റോമൻ കൂരിയായിലെ അംഗങ്ങൾക്കായി വത്തിക്കാനിൽ പോളാറാമൻ ശാലയിൽ നടത്തിവരുന്ന നോമ്പുകാല ധ്യാനത്തിൽ പാപ്പ തിങ്കളാഴ്ച രാവിലെയും ഉച്ചതിരിഞ്ഞും ഓൺലൈൻ സംവിധാന സഹായത്തോടെ പങ്കുചേരുകയും ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും ചെറുകപ്പേളയിൽ അല്പസമയം പ്രാർത്ഥനയിൽ ചിലവഴിക്കുകയും ചെയ്തു. തിങ്കളാഴ്ച രാത്രി പാപ്പ ശാന്തമായി ചിലവഴിച്ചുവെന്നും രാവിലെ പ്രാദേശിക സമയം 8 മണിയോടെ ഉറക്കമുണർന്നുവെന്നും പരിശുദ്ധ സിംഹാസനത്തിന്റെ വാർത്താ കാര്യാലയം ചൊവ്വാഴ്ച രാവിലെ വെളിപ്പെടുത്തി. തന്റെ ജന്മനാടായ അർജന്റീനയിൽ ബഹിയ ബ്ലാങ്ക നഗരത്തിൽ അനേകരുടെ ജീവൻ അപഹരിച്ച വെള്ളപ്പൊക്ക ദുരന്തത്തിൽ പാപ്പ ദുഃഖം രേഖപ്പെടുത്തി. തന്റെ അനുശോചനം അറിയിക്കുന്ന ടെലഗ്രാം സന്ദേശം ഫ്രാൻസിസ് പാപ്പ താൻ ചികിത്സയിൽ കഴിയുന്ന റോമിലെ ജെമേലി ആശുപത്രിയിൽ നിന്ന് ബഹിയ ബ്ലാങ്ക അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് കാർലോസ് അൽഫോൻസോ അസ്പിറോസ് കോസ്തായ്ക്ക് അയക്കുകയായിരുന്നു. ബഹിയ ബ്ലാങ്ക പ്രദേശത്ത് നിരവധി പേരുടെ ജീവൻ അപഹരിക്കുകയും നാശനഷ്ടങ്ങൾ വിതയ്ക്കുകയും ചെയ്ത പ്രകൃതി ദുരന്തത്തിൽ താൻ ദുഃഖിതനാണെന്നും മരിച്ചവരുടെ നിത്യശാന്തിക്കായി താൻ പ്രാർത്ഥിക്കുന്നുവെന്നും ഈ ദുരന്തത്തിന്റെ ദുരിതമനുഭവിക്കുന്ന എല്ലാവരുടെയും ചാര താനുണ്ടെന്നും പാപ്പ അറിയിക്കുന്നു. വേദനയിലും അനിശ്ചിതത്വത്തിലും കഴിയുന്നവർക്ക് സമാശ്വാസം ലഭിക്കുന്നതിനായി പാപ്പ പ്രാർത്ഥിക്കുകയും പ്രളയബാധിത പ്രദേശങ്ങളുടെ പുനർനിർമ്മാണത്തിനായി യത്നിക്കുന്നവർക്ക് പിന്തുണ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. മാർച്ച് 7 വെള്ളിയാഴ്ചയുണ്ടായ കനത്ത പേമാരിയാണ് ബഹിയ ബ്ലാങ്കയിൽ വെള്ളപ്പൊക്കത്തിന് കാരണമായത്. ഏതാനും മണിക്കൂർ കൊണ്ട് 400 മില്ലിമീറ്റർ മഴയുണ്ടായി. ജലപ്രളയം 16 പേരുടെ ജീവൻ അപഹരിക്കുകയും 900-ലേറെ പേരെ ഭവനരഹിതരാക്കുകയും ചെയ്തു. 100-ഓളം പേരെ കാണാതായിട്ടുണ്ട്. ബൈബിൾ മാനവ ചരിത്രത്തെ അവതരിപ്പിക്കുന്നത് നിത്യജീവന്റെ വാഗ്ദാനവും മരണമെന്ന യാഥാർത്ഥ്യവും തമ്മിലുള്ള സംഘർഷമായിട്ടാണെന്ന് പേപ്പൽ ഭവനത്തിന്റെ ധ്യാന പ്രാസംഗികനായ കപ്പൂച്ചിൻ വൈദികൻ റോബെർട്ടോ പസോളിനി. വത്തിക്കാനിൽ പോൾ ആറാമൻ ശാലയിൽ മാർച്ച് 9 മുതൽ 14 വരെ ഫ്രാൻസിസ് പാപ്പായ്ക്കും റോമൻ കൂരിയായിലെ അംഗങ്ങൾക്കും വേണ്ടി നടത്തപ്പെടുന്ന നോമ്പുകാല ധ്യാനത്തിൽ ചൊവ്വാഴ്ച രാവിലെ നിത്യജീവനെക്കുറിച്ചുള്ള പ്രത്യാശ എന്ന പ്രമേയത്തെ ആധാരമാക്കി പങ്കുവച്ച ധ്യാന ചിന്തകളിലാണ് അദ്ദേഹം ഇതു പറഞ്ഞത്. റോമിലെ ജെമേലി ആശുപത്രിയിൽ ഫെബ്രുവരി 14 മുതൽ ശ്വാസകോശ സംബന്ധമായ രോഗത്തിന് ചികിത്സയിലായിരിക്കുന്നതിനാൽ പാപ്പ ഈ ധ്യാനത്തിൽ ആത്മീയമായിട്ടാണ് പങ്കുകൊള്ളുന്നത്. മാനവ ചരിത്രത്തിന്റെ ഈ സംഘർഷാവസ്ഥയെ വാഗ്ദത്ത ദേശം നിരന്തരം തേടിക്കൊണ്ട് ഇസ്രായേൽ അതിന്റെ വിശ്വസ്തതയും അവിശ്വസ്തതയും വഴി മൂർത്തമാക്കി തീർക്കുന്നുവെന്ന് വൈദികൻ പസോളിനി വിശദീകരിച്ചു. എസക്കേൽ പ്രവാചകൻ അസ്ഥികൾ നിറഞ്ഞ താഴ്വാരത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് വൈദികൻ പസോളിനി ഇസ്രായേൽ ജീവനും പ്രത്യാശയും ഇല്ലാത്തതായ തുറന്ന ഒരു ശ്മശാനമായി കാണപ്പെടുന്നുവെന്നും എന്നാൽ ഈ അസ്ഥികളോട് യോജിക്കാനും മാംസം ധരിക്കാനും പറയാൻ ദൈവം പ്രവാചകനോട് ആവശ്യപ്പെടുന്നുവെന്നും തന്റെ ആത്മാവിനെ ദൈവം അവയുടെ മേൽ നിശ്വസിക്കുന്നതുവരെ അവയ്ക്ക് ജീവനുണ്ടാകില്ലെന്നും ഈ വീക്ഷണം മനുഷ്യന്റെ അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നതെന്നും വിവരിച്ചു. ആഫ്രിക്കൻ നാടായ നൈജീരിയയിൽ തട്ടിക്കൊണ്ടുപോകപ്പെട്ടിരുന്ന 2 കത്തോലിക്ക വൈദികർ മോചിപ്പിക്കപ്പെട്ടതായി ഫീദസ് പ്രേഷിത വാർത്താ ഏജൻസി വെളിപ്പെടുത്തി. ഫെബ്രുവരി 22 നൈജീരിയയുടെ വടക്കൻ സംസ്ഥാനമായ അതമാവായിൽ നിന്ന് സായുധർ തട്ടിക്കൊണ്ടുപോയ ജലിംഗോ രൂപത വൈദികൻ അബ്രഹാം സൌമാം യോളാരൂപത വൈദികൻ മാത്യു ഡേവിഡ് ദത്സമി എന്നിവരെ പോലീസ് ഇടപെട്ടാണ് മോചിപ്പിച്ചത്. കോവിഡ് 19 മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടതു മുതൽ 5 വർഷം പിന്നിടുമ്പോൾ ലോകത്തിലെ 22 നാടുകളിലായി ചുരുങ്ങിയത് 13 കോടി ബാലികാബാലന്മാർ വിദ്യാലയങ്ങൾക്ക് പുറത്താണെന്ന് കുട്ടികളെ രക്ഷിക്കൂ എന്ന അന്താരാഷ്ട്ര സംഘടന വെളിപ്പെടുത്തുന്നു. വാർത്തകൾ കഴിഞ്ഞു.
വചനവീഥി.
വചനവീഥിയിൽ ചരിക്കാം, വചനപൂരി തരാകാം, വരമേ ഗണമേ നാഥ, ഗുണയേ ഗണമേ നാഥ, കനിവേ ഗണമേ നാഥ.
109 സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. ഗായക സംഘ നേതാവിന് ദാവീദിന്റെ സങ്കീർത്തനം എന്ന തലക്കെട്ടോടെയുള്ള 109 സങ്കീർത്തനം ദുഷ്പ്രവർത്തിക്കാരായ മനുഷ്യർക്കെതിരെയുള്ള സുദീർഘവും തീവ്രവുമായ ഒരു വിലാപമാണ്. ഇസ്രായേൽ ജനതയുടെ നീതിബോധത്തോട് ചേർന്നുപോകുന്ന ചിന്തകളാണ് സങ്കീർത്തനം പങ്കുവയ്ക്കുന്നത്. തന്നെത്തന്നെ ദുഷ്ടരുടെ ഇരയായി കണക്കാക്കുന്ന സങ്കീർത്തകൻ മറ്റുള്ളവരോട് കരുണ കാണിക്കാത്ത, നിസ്സഹായരെ ദ്രോഹിക്കുന്ന ദുഷ്ടരെ അവരുടെ പ്രവൃത്തികൾക്കൊത്ത് ശിക്ഷിക്കുന്ന ഒരു ദൈവമാണ് തങ്ങളുടേത് എന്ന ചിന്തയിൽ ദുഷ്ടർക്കെതിരെ കഠിനമായ ശാപവാക്കുകളുയർത്തുകയും അവരുടെ നാശത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം കാരുണ്യവാനാണ് എന്ന വിശ്വാസത്തിൽ ജീവിക്കുന്നവർക്ക് ഇടർച്ചയ്ക്ക് ഇടം നൽകുന്ന പ്രയോഗങ്ങൾ ഈ സങ്കീർത്തനത്തിൽ നമുക്കു കാണാം. സമൂഹത്തിനു മുന്നിൽ വ്യാജം ആരോപിക്കപ്പെട്ട് നിന്ദിതനായി കഴിയേണ്ടി വരുന്ന ഒരുവന്റെ പ്രതികാരചിന്തകളാണ് ഇവിടെ പ്രവർത്തിക്കൊത്ത പ്രതിഫലം എന്ന തത്വം മുന്നിൽ വച്ച് തിന്മ ചെയ്യുന്നവർക്ക് തിന്മ ലഭിക്കണമേ എന്ന പ്രാർത്ഥനയായി മാറുന്നത്. ദൈവത്തിന്റെ സ്നേഹിതനും എന്നാൽ ദുഷ്ടന്റെ ഇരയുമായിരിക്കുന്ന സങ്കീർത്തകൻ പീഡിതരും പാവപ്പെട്ടവരുമായ തന്റെ ജനത്തെ സംരക്ഷിക്കുന്ന ദൈവം തനിക്ക് നീതി നടത്തിത്തരുമെന്നും അത് ദുഷ്ടരെ ശിക്ഷിക്കുന്നതുവഴിയാണെന്നും പ്രതീക്ഷിക്കുന്നു. 94 സങ്കീർത്തനത്തോട് ചേർന്നുപോകുന്ന വിധത്തിൽ മനുഷ്യരെ അവരുടെ പ്രവൃത്തികൾക്കൊത്ത് വിധിക്കുന്ന പ്രതികാരേച്ഛുവായ ഒരുവനെന്ന നിലയിലാണ് 109 സങ്കീർത്തനവും ദൈവത്തെ വിഭാവനം ചെയ്യുന്നത്. ദൈവത്തോടുള്ള വിലാപം. സങ്കീർത്തനത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ദൈവത്തോടുള്ള വിലാപത്തിന്റെയും ആവലാതിയുടേതുമാണ്. ദൈവമേ, ഞാനങ്ങയെ സ്തുതിക്കുന്നു, അവിടുന്ന് മൗനമായിരിക്കരുതേ എന്ന 1 വാക്യം മുതൽ ദൈവത്തോട് ചേർന്നും ദൈവത്തിൽ വിശ്വാസവും ശരണവുമർപ്പിച്ചും ജീവിക്കുന്ന താൻ നേരിടുന്ന പ്രതികൂല സാഹചര്യങ്ങളും അനുഭവിക്കേണ്ടി വരുന്ന തിന്മകളും തന്റെ കർത്താവും ദൈവവുമായ യാഹ്വയ്ക്കു മുന്നിൽ അവതരിപ്പിക്കുന്ന വിശ്വാസിയെയാണ് ദാവീദിന്റെ വാക്കുകളിൽ നാം കാണുന്നത്. ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞ വായ് തനിക്കെതിരെ വ്യാജം പറയുന്നുവെന്നും വിദ്വേഷം നിറഞ്ഞ വാക്കുകൾ കൊണ്ട് ദുഷ്ടർ തന്നെ വളഞ്ഞിരിക്കുന്നുവെന്നും അകാരണമായി അവർ തന്നെ ആക്രമിക്കുന്നുവെന്നും ദാവീദ് ദൈവത്തോടു പരാതി പറയുന്നു. താൻ അവർക്കുവേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അവരെ സ്നേഹിക്കുമ്പോഴും അവർ തനിക്കെതിരെ കുറ്റാരോപണം നടത്തുകയും നന്മയ്ക്കുപകരം തിന്മയും സ്നേഹത്തിനു പകരം വിദ്വേഷവും തരുന്നു. സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നന്മകൾ ചെയ്യുകയും അവരെ ചേർത്തുപിടിക്കുകയും ചെയ്തിട്ട് തിന്മകൾ തിരിച്ചുകെട്ടുകയും അപഹാസ്യരായിത്തീരുകയും വേദനയനുഭവിക്കുകയും അവഗണിക്കപ്പെടുകയും ചെയ്യേണ്ടി വരുന്ന മനുഷ്യരുടെ മനോഭാവത്തോടെയാണ് സങ്കീർത്തകൻ ദൈവത്തിനു മുന്നിൽ നിൽക്കുന്നത്. പ്രതികാരവും മാനുഷിക ചിന്തയും. സങ്കീർത്തനത്തിന്റെ ആദ്യ 5 വാക്യങ്ങളിലും 21 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിലും നിന്ന് തികച്ചും വ്യത്യസ്തമായ മാനുഷികമായ പ്രതികാരചിന്തകളുടെയും വികാരങ്ങളുടെയും മാത്രം അടിസ്ഥാനത്തിൽ ചിലർക്കെങ്കിലും ന്യായമെന്നു തോന്നിയേക്കാവുന്ന ശത്രുക്കൾക്കെതിരെ ദൈവത്തോടുള്ള അപേക്ഷാഭാവത്തിലുള്ള കഠിനവും തീവ്രവുമായ ശാപവചസ്സുകളാണ് സങ്കീർത്തനത്തിന്റെ 6 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനാകുന്നത്. പാവപ്പെട്ടവരും ദുരിതമനുഭവിക്കുന്നവരുമായ തന്റെ ഭക്തരുടെ ശത്രുക്കളെ കഠിനമായി ശിക്ഷിച്ചുകൊണ്ട് നീതി നടത്തുന്ന പ്രതികാരദാഹിയും വിട്ടുവീഴ്ചയില്ലാത്തവനും വിധിയാളനുമായ ഒരു ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് സങ്കീർത്തകൻ ഇസ്രായേലിന്റെ ദൈവസങ്കല്പമായി ഈ വാക്യങ്ങളിൽ വിവരിക്കുന്നത്. 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ മനുഷ്യന്റെ പാപം അവനിൽ തന്നെയും അവന്റെ കുടുംബത്തിലും ഏൽപ്പിക്കുന്ന ശിക്ഷകളെക്കുറിച്ചാണ് സങ്കീർത്തകൻ പറയുന്നത്. 6 വാക്യത്തിൽ കാണുന്ന തിന്മ പ്രവർത്തിക്കുന്നവർക്കെതിരെ കുറ്റം ആരോപിക്കുന്നതിനായി നിയോഗിക്കപ്പെടുന്ന ദുഷ്ടനും നീചനും ജോബിന്റെ പുസ്തകം 1-ഉം 2-ഉം അധ്യായങ്ങളിലും സഖറിയായുടെ പുസ്തകം 3-ാം അധ്യായത്തിലും കുറ്റം ആരോപിക്കുന്നവനായി അവതരിപ്പിക്കപ്പെടുന്ന സാത്താനാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. പാപത്തിന്റെ ഫലമായി ദുഷ്ടന്റെ സ്വന്തമായതെല്ലാം നഷ്ടമാകട്ടെയെന്നും അവന്റെ കുടുംബം പോലും അനാഥമായി പോകട്ടെയെന്നും അവന്റെ പ്രവൃത്തികൾക്കനുസരിച്ച് അവന് പ്രതിഫലം ലഭിക്കട്ടെയെന്നും ആരും അവനോടോ അവന്റെ മക്കളോടോ കാരുണ്യമോ അലിവോ കാണിക്കാതിരിക്കട്ടെയെന്നും അവന്റെ വംശം പോലും അറ്റുപോകട്ടെയെന്നും സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നു. കരുണ കാട്ടാതെ ദരിദ്രരെയും അഗതികളെയും ഹൃദയം തകർന്നവരെയും ഉപദ്രവിച്ച ദുഷ്ടന്റെ ശരീരത്തിലും മനസ്സിലും അവന്റെ മാതാപിതാക്കളിലേക്കും മുൻതലമുറകളിലേക്കും പോലും ദൈവകോപത്തിന്റെ ഫലങ്ങൾ ഉണ്ടാകട്ടെയെന്ന വൈരാഗ്യചിന്തയാണ് 14 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക. ദുഷ്ടന്റെ ഇരയായി തന്നെത്തന്നെ കാണുന്ന സങ്കീർത്തകൻ 6 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ വിവരിക്കുന്ന ശിക്ഷകളും ശാപവുമാണ് തനിക്കെതിരെ തിന്മ സംസാരിക്കുകയും കുറ്റം ആരോപിക്കുകയും ചെയ്യുന്നവർക്ക് കർത്താവിൽ നിന്ന് പ്രതിഫലമായി ആശംസിക്കുന്നത്. വേദനയിലും തകർച്ചയിലും നഷ്ടപ്പെടാത്ത ദൈവാശ്രയബോധം. സങ്കീർത്തനത്തിന്റെ ആദ്യ 5 വാക്യങ്ങൾ പോലെ തകർച്ചകളുടെയും ദുരിതങ്ങളുടെയും പീഡനങ്ങളുടെയും മുന്നിലും യാഹ്വയിലുള്ള ശരണവും വിശ്വാസവും കൈവിടാത്ത സങ്കീർത്തകന്റെ പരിവേദനങ്ങളും പ്രാർത്ഥനയുമാണ് 21 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനാകുന്നത്. തനിക്കെതിരെ പ്രവർത്തിച്ചവർക്ക് തിന്മയ്ക്കു പകരം ശിക്ഷയെന്ന തത്വത്തിൽ അടിസ്ഥാനമിട്ട് ഇതുവരെ ദൈവത്തിന്റെ പ്രതികാരത്തിനായി പ്രാർത്ഥിച്ച സങ്കീർത്തകൻ പക്ഷേ ഇവിടെ കുറേക്കൂടി വിവേകപൂർവവും സന്തുലിതവുമായ മനോഭാവത്തിലേക്കു കടന്നുവരുന്നത് നമുക്ക് തിരിച്ചറിയാനാകും. താൻ കടന്നുപോകുന്ന ദുരിതങ്ങളും ദുഃഖങ്ങളും ദൈവത്തിനു മുന്നിൽ വിവരിക്കുന്ന ദാവീദ് പക്ഷേ ദൈവത്തിന്റെ കാരുണ്യത്തിനൊത്ത വിധം തന്നെ രക്ഷിക്കണമേയെന്ന് അപേക്ഷിക്കുന്നു. വിധിയും ശിക്ഷയും ദൈവത്തിനു വിട്ടുകൊടുക്കാനുള്ള മനോഭാവത്തിലേക്കു വളരുന്ന മറ്റുള്ളവരുടെ അവഹാസങ്ങളും തിന്മകളും ശാപങ്ങളും അനുഭവിക്കേണ്ടി വരുമ്പോഴും ദൈവത്തിന്റെ കരുതലും അനുഗ്രഹവുമുണ്ടെങ്കിൽ തനിക്കതു മതിയെന്ന തിരിച്ചറിവിലേക്കെത്തുന്ന സങ്കീർത്തകനെയാണ് ഇവിടെ നാം കാണുന്നത്. ഏതൊരു അവസ്ഥയിലൂടെ കടന്നുപോകേണ്ടി വന്നാലും തന്റെ അധരങ്ങൾ കർത്താവിന് കൃതജ്ഞതയർപ്പിക്കുമെന്നും ജനക്കൂട്ടത്തിന് നടുവിൽ താൻ കർത്താവിനെ പ്രകീർത്തിക്കുമെന്നും പ്രസ്താവിക്കുന്ന സങ്കീർത്തകൻ മരണശിക്ഷയ്ക്ക് വിധിക്കുന്നവരിൽ നിന്ന് രക്ഷിക്കാൻ അഗതിയുടെ വലതുവശത്ത് അവിടുന്ന് നിൽക്കും എന്ന് യാഹ്വയിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ടാണ് സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത്. സങ്കീർത്തനം ജീവിതത്തിൽ 109-ാം സങ്കീർത്തന വിചിന്തനം ചുരുക്കുമ്പോൾ ചില വീണ്ടുവിചാരങ്ങളിലേക്കും തിരിച്ചറിവുകളിലേക്കുമാണ് ദാവീദിന്റെ വാക്കുകൾ നമ്മെ ക്ഷണിക്കുന്നതെന്ന് മനസ്സിലാക്കാം. അപരനോടുള്ള നമ്മുടെ മനോഭാവവും പ്രവൃത്തികളും എപ്രകാരമുള്ളവയെന്ന് പരിശോധിക്കാം. കാരുണ്യവാനായ ദൈവത്തോട് ചേർന്നുള്ള നമ്മുടെ ജീവിതം നമ്മെ ദൈവിക മനോഭാവത്തിൽ വളർത്തുന്നുണ്ടോയെന്ന് സ്വയം വിലയിരുത്താം. ഹൃദയകാഠിന്യവും അനീതിയും തിന്മകളും വെറുപ്പും അഹന്തയും അവഗണനയും ഒഴിവാക്കി ദൈവത്തിനും മനുഷ്യർക്കും സ്വീകാര്യരായി മാറാം. മറ്റുള്ളവരെ വെറുക്കുകയും അവർക്കെതിരെ പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിനു പകരം പ്രതികാരവും ശിക്ഷകളും ദൈവത്തിനു വിട്ടുകൊടുക്കാനും ശത്രുക്കളെ സ്നേഹിക്കാനും തിന്മയ്ക്കു പകരം നന്മ ചെയ്യാനും ദൈവികമായ മനോഭാവം സ്വന്തമാക്കാനും പരിശ്രമിക്കാം. ദുഷ്ടന്റെയും പാപിയുടെയും മരണമല്ല പരിവർത്തനത്തിലൂടെ നീതിയിലേക്കും ജീവനിലേക്കുമുള്ള തിരിച്ചുവരവാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കാം. കരുണയോടെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ മക്കളാണ് നാമെന്ന തിരിച്ചറിവും അതനുസരിച്ച ജീവിതവും സ്വന്തമാക്കാം. വത്തിക്കാൻ മലയാളം വാർത്താവിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ 109-ാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. ഫാദർ തദ്ദേവോസ് അരവിന്ദത്ത് രചനയും സംഗീതവും നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം കെസ്റ്റർ.
ക്ഷമാശീലനാമെന്നേശുവേ ശാന്തശീലനാമെന്നേശുവേ ക്ഷമാശീലനാമെന്നേശുവേ സഹിച്ചു ഞാൻ തളർന്നിടുമ്പോൾ കോപത്താൽ എന്നുള്ളം തിളച്ചിടുമ്പോൾ ദ്രോഹങ്ങൾ സഹിച്ചു ഞാൻ തളർന്നിടുമ്പോൾ കോപത്താൽ എന്നുള്ളം തിളച്ചിടുമ്പോൾ കുരിശിൽ പിടയും നേരവുമങ്ങേ അധരം വചസുരുവിടുവാൻ കുരിശിൽ പിടയും നേരവുമങ്ങേ അധരം അരുളും വചസുരുവിടുവാൻ ക്ഷമാശീലനാമെന്നേശുവേ സഹിച്ചു ഞാൻ വളർത്തിയവർ ആഴത്തിൽ മുറിവേൽപ്പിച്ചകന്നിടുമ്പോൾ ത്യാഗങ്ങൾ സഹിച്ചു ഞാൻ വളർത്തിയവർ ആഴത്തിൽ മുറിവേൽപ്പി.
ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.